Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala nabiyyina Muhammad wa ala alihi wa ashabihi ajma'in. Amma ba'd. നേരത്തെ നമ്മൾ കേട്ട ക്ലാസ് ഷെയ്ഖ് ഖാലിദ് അൽ-ഖുഫൈലി ഹഫിളഹുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ട്രാൻസ്ലേഷനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം റിയാദിലുള്ള ഒരു ഷെയ്ഖാണ്. ഷെയ്ഖ് അബ്ദുൽഅസീസ് ബിൻ ബാസ്, അതുപോലെ മുഹമ്മദ് ബിൻ സാലിഹ് അൽ-ഉസൈമീൻ തുടങ്ങിയ ഉലമാക്കളുടെ ശിഷ്യനാണ്. അദ്ദേഹം നമ്മൾ സംസാരിച്ച വിഷയം ബവാബിത്തുൽ ഇജ്തിമാഇ വൽ ഇഫ്തിറാഖ് എന്നതായിരുന്നു. ഐക്യത്തിന്റെയും ഭിന്നിപ്പിന്റെയും നിബന്ധനകൾ, എപ്പോഴാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്, എപ്പോഴാണ് വിയോജിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് വേണ്ടത്, ഇതായിരുന്നു വിഷയം. ഒരു താലിബുൽ ഇൽം, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥി അനിവാര്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട മസ്അലയാണ് ഈ പറഞ്ഞ കാര്യം. അഥവാ എന്താണ് ഐക്യം, അതിന്റെ പ്രാധാന്യം, ഐക്യം വരാനുള്ള മാർഗങ്ങൾ, അതുപോലെ എപ്പോഴാണ് അഭിപ്രായ വ്യത്യാസം ശരഈ അംഗീകരിക്കുന്നത്, ഈ കാര്യം. ഈ ഒരു മസ്അല മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ അഖീദ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മൻഹജ്, സലഫു സ്വാലിഹീങ്ങളുടെ മാർഗം, അത് നമുക്ക് ശരിയായ വിധം പിന്തുടരാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയത്തിൽ ആളുകൾ രണ്ട് തെറ്റുകൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇഫ്റാത്തും തഫ്രീത്തും, അഥവാ ഗുലുവും ജഫാവും, പരിധി വിട്ട് ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ഭിന്നിപ്പിലാകുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തഫ്രീത്തുണ്ട്. എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും, എന്ത് വികലമായ ആശയം കൊണ്ടുവന്നാലും അതൊന്നും തരക്കേടില്ല, എല്ലാ അഭിപ്രായങ്ങളും ശരഈലേക്ക് സ്വീകരിക്കുന്ന സ്വഭാവം. ഈ രണ്ട് അബദ്ധങ്ങളിലാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, നമ്മുടെ അഖീദയും മൻഹജും ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു മസ്അല പഠിച്ചിരിക്കണം. എന്താണ് ഐക്യം, അതിന്റെ മാർഗം എന്താണ്, അതുപോലെ എപ്പോഴാണ് ഭിന്നിപ്പ് അംഗീകരിക്കപ്പെടുക എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ആളുകൾ ഈ വിഷയത്തിൽ മൂന്ന് നിലപാടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ, അവരേത് വാദവും നമ്മൾ അംഗീകരിക്കണം, ഇനി അംഗീകരിച്ചിട്ടില്ലെങ്കിലും എല്ലാ അഭിപ്രായങ്ങളോടും സഹിഷ്ണുത പുലർത്തണം, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം, എന്ത് വലിയ അബദ്ധം ഒരാൾ പറഞ്ഞാലും അതിനൊക്കെ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ അറിയപ്പെട്ട ഒരാളാണ് ഹസനുൽ ബന്ന എന്ന് പറയുന്ന ഇഖ്വാൻ മുസ്ലിമിന്റെ സ്ഥാപകൻ. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കായതയുണ്ട്, കായതത്തുൽ ബന്ന എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു തത്വമുണ്ട്. അതെന്താണ്? തആവനു ഫീമ ഇത്തഫഖ്നാ അലൈഹി വയഅദുറു ബഅദുനാ ബഅദൻ ഫീമ ഇഖ്തലഫ്നാ ഫീഹി. നാം തമ്മിൽ യോജിക്കുന്ന വിഷയങ്ങളിൽ പരസ്പരം സഹകരിക്കുക, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ പരസ്പരം ഒഴികഴിവുകൾ കണ്ടെത്തുക, പരസ്പരം ഉദുർ കണ്ടെത്തുക, വിട്ടുവീഴ്ച ചെയ്യുക. എന്ത് വിഷയത്തിൽ തർക്കമുണ്ടെങ്കിലും, വിയോജിപ്പുകളുണ്ടെങ്കിലും, വ്യത്യസ്തതകളുണ്ടെങ്കിലും, അതിലൊക്കെ പരസ്പരം ഉദുർ കൊടുക്കുക. അവൻ എന്തെങ്കിലും ഉദുറുണ്ടാകും, അവൻ തെറ്റിദ്ധരിച്ചതായിരിക്കും, അല്ലെങ്കിൽ അവനെന്തെങ്കിലും വ്യാഖ്യാനം ആയിരിക്കാം ഈ നിലപാടിലെത്തിച്ചത്. ഇങ്ങനെയുള്ള ഉദുറുകൾ കൊടുത്ത് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുക, ഇതാണ് അദ്ദേഹത്തിന്റെ കായിദ. ഇത് ഖുർആനോടും സുന്നത്തിനോടും യോജിക്കുന്നതല്ല. അതിന്റെ വിശദീകരണം ഇൻഷാഅല്ലാ എന്തുകൊണ്ട് ഇത് യോജിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടുതൽ വിശദീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാം, ചില അവസരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കോപത്തോടുകൂടി ചില ആളുകളോട്, ചില നിലപാടുകളോട് പ്രതികരിച്ചത് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട സംഗതിയാണ് ഒരിക്കൽ ഒരാൾ വന്നിട്ട് മാഷാ അല്ലാഹു വശീത്ത എന്ന് നബിസാസനോട് പറഞ്ഞു. ഒരു സഹാബി അദ്ദേഹത്തോട് നബിസാസൻ എന്താണ് പറഞ്ഞത്? അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിനോട് തുല്യനാക്കിയിരിക്കുകയാണോ? ഖുൽ മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് മാത്രം പറയും എന്ന് പറഞ്ഞു. അവിടെ നബിസാസനം കോപിച്ചു. അതുപോലെ പല സംഭവങ്ങളും കാണാൻ സാധിക്കും. ഇനി ഈ ആളുകൾക്ക് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഇവർക്ക് പരിഗണിക്കപ്പെടുന്നതാണ്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒരു വിലയുണ്ട്, അതാണ് ഇവരുടെ അവസ്ഥ. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ ഒരു അഭിപ്രായ വ്യത്യാസവും അവരംഗീകരിക്കുകയില്ല. എല്ലാ ഖിലാഫും എല്ലാ തർക്കങ്ങളും അവർക്ക് ഒരുപോലെയാണ്. അവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴി, അവർ എടുക്കുന്ന നിലപാടുകൾ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട്, ഒരു ഹുക്കും ഒരാൾ പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു മസലയിൽ ഒരു വിധി പറഞ്ഞാൽ, അതോടുകൂടി അവൻ പിഴച്ചു. ഒന്നുകിൽ അവനെ കാഫിറാക്കും, അല്ലെങ്കിൽ മുബ്തദിയാക്കും. ഇങ്ങനെയുള്ള നിലപാട് നമുക്കറിയാം. ആദ്യകാലത്ത് ഖവാരിജുകൾ ഈ സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഷെയ്ഖ് പറഞ്ഞു, ഇപ്പോൾ അടുത്ത കാലത്തായി അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾ തന്നെ ഈ ഒരു സ്വഭാവം കാണിക്കുന്ന ആളുകളുണ്ട്. മൂന്നാമത്തെ വിഭാഗം വസത്തായിട്ടുള്ള മധ്യമ നിലപാടുള്ള ആളുകൾ, അഥവാ ഏത് വിഷയത്തിലാണോ ഭിന്നിക്കേണ്ടത് അതിൽ ഭിന്നിക്കും, ഏത് വിഷയത്തിലാണോ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് വിശാലത കാണിക്കേണ്ടത് ആ വിഷയങ്ങൾ വിശാലത കാണിക്കും. ഇങ്ങനെ മൂന്ന് വിഭാഗമായി നമുക്ക് ആളുകളെ കാണാൻ സാധിക്കും. ഇപ്പൊ ഷറഇൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്, വിട്ടുവീഴ്ച ചെയ്യേണ്ട വിഷയങ്ങളും ചെയ്യാൻ പാടില്ലാത്ത വിഷയങ്ങളുമുണ്ട്. അത് തെളിയിക്കുന്ന നിരവധി നുസൂസുകൾ, നിരവധി പ്രമാണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു വാക്കാണ് ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീബക്ർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ്. അദ്ദേഹം അറിയപ്പെട്ട ഒരു ഫഖീഹാണ്. അദ്ദേഹം പറയുന്നു, ലഖദ് നഫഅ അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്, ബിഇഖ്തിലാഫി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഅമാലിഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അഥവാ അവർ തമ്മിൽ ഭിന്നിച്ചതുകൊണ്ട്, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നിപ്പല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഉപകാരമുണ്ടായിട്ടുണ്ട്. എന്താണ് കാരണം? ലാ യഅമലുൽ ആമിലു ബിഅമലി റജുലിൻ മിൻഹും ഇല്ലാ റഅ അന്നഹു ഫീ സിഅ. അവരിൽ ഏതെങ്കിലും ഒരാളുടെ നിലപാട് സ്വീകരിച്ചാൽ, അവരിൽ ഏതെങ്കിലും ഒരാളുടെ അമൽ ഒരാൾ മാതൃകയാക്കിയാൽ അവനതിൽ വിശാലതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് സഹാബിയുടെ അഭിപ്രായം സ്വീകരിക്കാം? ഇത് നിരുപാധികമുള്ള സംഗതിയല്ല, ഇജ്തിഹാദിയായ വിഷയങ്ങളിലാണ്. ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ സഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് പിൻഗാമികൾക്കും അവരെ മാതൃകയാക്കിക്കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടാതെ വിശാലത അള്ളാഹു തആല നൽകിയിരിക്കുന്നു. ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഈ ഖൗൽ, ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബിബക്കർ റഹിമഹുല്ലാഹു തആലയുടെ ഈ വാക്ക്. ഇനി ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? സ്വഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അത് അള്ളാഹു തആല ബോധപൂർവം, അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്ത ഒരു നഫ്ആണ്, ഒരു ഉപകാരമാണ് മുസ്ലിമീങ്ങൾക്ക്. അഥവാ അഭിപ്രായ വ്യത്യാസത്തോടുകൂടി തന്നെ പരസ്പരം സഹകരിക്കുകയും ഐക്യത്തോടെ ജീവിക്കുകയും ചെയ്യാം എന്നതിനൊരു മാതൃകയാണ്. എന്നാൽ ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇങ്ങനെ സഹകരിക്കാവുന്നത്? അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, എല്ലാ ഭിന്നിപ്പും എല്ലാ വ്യത്യസ്തതകളും ഒരേ ദർജയിലല്ല, ഒരേ നിലവാരത്തിലല്ല ഉള്ളത്. ചില ആളുകൾ തെറ്റായ നിലപാടുകൾ എടുത്തുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തായ ആളുകൾ ഉണ്ടാകും. അവനും ഖിലാഫാണ്, അവനും മുഖാലിഫാണ്. അവന്റെ മുഖാലഫത്ത് എന്താണ്? ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു കളയുന്നതാണ്. അവൻ എന്തെങ്കിലും കുഫരിയായിട്ടുള്ള വാദം കൊണ്ടുവന്നിരിക്കും. അതിൽപ്പെട്ടതാണ് നമുക്കറിയാം, അള്ളാഹുവിന്റെയും റസൂലിന്റെയും വാക്കുകളെ പരിഹസിക്കുന്ന, അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്ന, ദീനിനെ പരിഹസിക്കുന്ന ആളുകൾ, അവർ അള്ളാഹു തആല കാഫിറായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരിക്കലും വിശ്വാസിയുടെ കൂടെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു സംഘം ആളുകൾ സഹാബത്തിൽപ്പെട്ട പണ്ഡിതന്മാരായിട്ടുള്ള സഹാബിമാരെ പരിഹസിക്കുകയും അങ്ങനെ അവരുടെ വിഷയത്തിൽ ആയത്തിറങ്ങി. നമുക്കറിയാം, അച്ചതിറുഖത്തും ഈമാനിക്കും, നിങ്ങൾ തമാശ പറഞ്ഞതാണ് എന്നൊന്നും പറയേണ്ടതില്ല, ഇതാ നിങ്ങൾ കാഫിറായിരിക്കുന്നു എന്നുള്ള ആയത്ത് അള്ളാഹു തആല അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ മുഖാലിഫാണ്, ഒരാൾ അഹ്ലുസുന്നത്തിനോട് അല്ലെങ്കിൽ ഹക്കിനോട് എതിരായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒരേ വർഗ്ഗമല്ല, ഒരേ ഒരു ജിൻസല്ല. അതിൽ ഇങ്ങനെയുള്ള കുഫ്രിയായ മുഖാലഫത്തുള്ള ആളുകളുണ്ടാകും, ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന തരത്തിലുള്ള മുഖാലഫത്തുള്ള ആളുകളുണ്ടാകും. മറ്റു ചില ആളുകൾ അവരുടെ മുഖാലഫത്ത് സുന്നത്തിനോടെതിരായിട്ടുള്ളതായിരിക്കും. അസലുൽ ഇസ്ലാമിനെതിരല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കാര്യങ്ങളല്ല, നേരെ മറിച്ച് സുന്നത്തിന്റെ ഉസൂലുകൾക്കെതിരായിരിക്കും. അവർ തന്നെ പല വിധത്തിലുണ്ടാകും, അതിൽ വലിയ മുഖാലഫത്തുള്ള ആളുണ്ടാകും, അതിൽ താഴെയുള്ള ആളുകളുണ്ടാകും. അതുകൊണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുപോലെ കാണുക എന്നുള്ളത് ശരിയല്ല എന്നത് ഒന്നാമതായി മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റസൂലിന്റെയും സഹാബത്തിന്റെയും നിലപാടുകൾ പരിശോധിക്കണം. അവർ ഓരോ തെറ്റിനോടും ഏത് രീതിയിലായിരുന്നു സമീപിച്ചിരുന്നത് എന്ന് പഠിക്കണം. അതാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ കൽപ്പന അതാണ്. ഫബിഹുദാഹു മുഖ്തദി, മുൻഗാമികളുടെ മാർഗം, മുൻഗാമികളായ അമ്പിയാക്കളുടെ മാർഗം, അവരുടെ മാർഗം നീ പിന്തുടരുക. അതുപോലെ അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ, മുഹാജിറുകളും അൻസാറുകളും അതുപോലെ നല്ല രീതിയിൽ അവരെ ഇത്തിബാഅ് ചെയ്തവരും, അവരെ അള്ളാഹു പുകഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർഗം. ഈ വിഷയത്തിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസം എന്നുള്ള വിഷയത്തിലും അവരുടെ മാർഗമാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഓരോ തെറ്റുകാരനോടും അവന്റെ തെറ്റിന്റെ വലിപ്പച്ചെറുപ്പം അനുസരിച്ചായിരുന്നു നബിയും സഹാബത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു അവർ പെരുമാറിയിരുന്നത്. അതെങ്ങനെയെന്ന് സൂക്ഷ്മമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, ഹദി, അവിടുത്തെ ചര്യ, ഈ വിഷയത്തിൽ മുഖാലിഫീങ്ങളോടുള്ള ചര്യ എന്തായിരുന്നു എന്ന് പരിശോധിച്ചു നോക്കിയാൽ വ്യത്യസ്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇദല്ലി ഫിസ്സിന, വ്യഭിചാരത്തിന് എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞ് ഒരു യുവാവായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി. സഹാബത്ത് അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടി, അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അടക്കിയിരുത്തുകയും അദ്ദേഹത്തെ അടുത്ത് വിളിച്ച് അത്തറല്ലാഹു ലി ഉമ്മിക, അത്തറല്ലാഹു ലി ഉഖ്തിക, നിന്റെ ഉമ്മ അങ്ങനെ ചെയ്യുന്ന ഇഷ്ടപ്പെടുമോ, എനിക്ക് പെങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഉത്ബോധിപ്പിക്കുകയും തിരുത്തുകയുമാണ് ചെയ്ത്. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അള്ളാഹുമഖ്ഫിർദംബഹു വതഹിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് അദ്ദേഹം വളരെയധികം പവിത്രമായ ജീവിതമാണ് നയിച്ചിരുന്നത്, വിശുദ്ധമായ ജീവിതമാണ് നയിച്ചതെന്ന് ഹദീസിൽ കാണാം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി, അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടില്ല, ദേഷ്യപ്പെടാൻ മറ്റുള്ളവർ അനുവദിച്ചതുമില്ല. അതുപോലെ തന്നെ മറ്റൊരാൾ മദ്യപിച്ചു, അങ്ങനെ മദ്യപിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ അടിച്ചു. അടിച്ച സമയത്ത് ഒരു സഹാബി ഈ സഹാബിയെ ശപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനൂഹു, അദ്ദേഹത്തെ നിങ്ങൾ ശപിക്കരുത്, ഫൈന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മാസിയത്ത് ചെയ്ത ആളുകളെ, കള്ള് കൂടി മദ്യപാനം അതുപോലെ തന്നെ വിചാരം ഇങ്ങനെയുള്ള വലിയ വലിയ പാപങ്ങൾ ചെയ്ത ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിലായിരുന്നു അവരോട് പെരുമാറിയത്. എന്താണ് ചെയ്തത്? അവരെ പ്രതിരോധിക്കുകയും അവരെ ഉത്ബോധിപ്പിക്കുകയും പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു, സൗമ്യമായി അവരോട് പെരുമാറി. നേരെ മറിച്ച് മറ്റ് ചില സന്ദർഭങ്ങളിൽ നബിസ്വലമിന്റെ പെരുമാറ്റം നിങ്ങൾ നോക്കൂ. ഒരാൾ വന്ന് നബിസ്വലമിനോട് പറഞ്ഞു, ഇഅദിൽ യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. അയാളോട് പറഞ്ഞത് എന്താണ്? നബിസ്വലം അയാളോട് പറഞ്ഞത്, ആരാണ് നീതി പുലർത്തുക? ഞാൻ നീതി പുലർത്തിയില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി പുലർത്തുക? അയാളൊരു ബിദഅത്താണ് ചെയ്തത്, അള്ളാഹുവിന്റെ റസൂലിനെ ചോദ്യം ചെയ്യുക എന്നുള്ള ഖുറൂജാണ് നടത്തിയത്. അപ്പൊ നബിസ്വല്ലാ അലൈഹി വസല്ലം എന്ത് ചെയ്തു? നബിസ്വലം അയാളെ ശക്തമായ ഭാഷയിലാണ് എതിർത്തത്, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി പാലിക്കുക? എന്നിട്ട് അയാൾ തിരിഞ്ഞുപോയപ്പോൾ നബിസ്വലം പറഞ്ഞു, ഇവന്റെ പെരടിയിൽ നിന്ന് ഇവന്റെ പരമ്പരയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വരും, തഹ്ഖിറൂന സ്വലാത്തക്കും ഇലാ സ്വലാത്തിഹിം, നിങ്ങളുടെ നമസ്കാരത്തെക്കാൾ വലിയ നമസ്കാരക്കാരായിരിക്കും, നിങ്ങളുടെ ഖിറാഅത്തിനേക്കാൾ കൂടുതൽ ഖിറാഅത്തുള്ള ആളുകളായിരിക്കും. പക്ഷേ അവരുടെ സ്വഭാവം എന്താണ്? അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു പറഞ്ഞു, ആ കൂട്ടത്തിൽ പറഞ്ഞത്, ലഇൻ അദറക്തുഹും ലഅഖ്തുലന്നഹും ഖത്ല ആദ്, ഞാൻ അക്കാലത്തുണ്ടെങ്കിൽ ആദ് സമൂഹത്തെ അള്ളാഹു എങ്ങനെ നശിപ്പിച്ചു അതുപോലെ ഞാൻ അവരെ ഇല്ലാതാക്കും, യുദ്ധം ചെയ്ത് കൊന്നുകളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അവരോട് ഇങ്ങനെ പരുഷമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത്, കാരണം ഒരു ബിദഅത്താണ് അദ്ദേഹം ചെയ്തത്. അതുപോലെ തന്നെ മറ്റൊരാൾ, മൂന്ന് പേര് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വീട്ടിൽ വന്ന് ഭാര്യമാരോട് ചോദിച്ചു, റസൂലിന്റെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറഞ്ഞു കൊടുത്തത് വളരെ കുറവായിട്ട് ഇവർക്ക് തോന്നി. അവർ പറഞ്ഞു, ഞാൻ ഇനി മുതൽ ഉറങ്ങുകയില്ല. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. മറ്റൊരാൾ, ഞാൻ ഇനി മുതൽ വിവാഹം ചെയ്യുകയില്ല, ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുമെന്ന് മൂന്ന് പേരും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ ചിലർ പറഞ്ഞതായി ഞാൻ കേട്ടു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കാറുമുണ്ട്, ഉറങ്ങാറുമുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കാറുമുണ്ട്, വിവാഹം ചെയ്യുന്നുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി, ആരാണോ എന്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നത്, വിരക്തി കാണിക്കുന്നത്, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തു. അപ്പൊ ഇവിടെ രണ്ട് രീതിയിലുള്ള പെരുമാറ്റമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. ഒരു വിഭാഗം മാസിയത്തിന്റെ ആളുകളോട് പെരുമാറിയത് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ ബിദഅത്തിന്റെ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത്, അതുപോലെ ബിദഅത്തിന്റെ ചെറിയൊരു നാമ്പ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ഇനി ഉലമാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. യൂനുസ് അസ്സദഫി റഹിമഹുല്ലാ, പ്രിയപ്പെട്ട ഒരു ഫഖീഹാണ്, ഇമാം ഷാഫി റഹിമഹുല്ലാ തആലയുടെ കാലക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു അഖല മിന ഷാഫിഇ, ഇമാം ഷാഫിഇയേക്കാളും ആഖിലായ ബുദ്ധിമാനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അഖിൽ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നിഅമത്താണ്, അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉള്ളവർ തന്നെ വ്യത്യസ്ത അളവിലായിരിക്കും. ആഖിലായിട്ട് ഇമാം ഷാഫിയേക്കാളും ബുദ്ധിമാനായിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ബുദ്ധി എന്ന് പറയുന്നത്? നാദർതു ഫീ മസ്അല, നാദർതുഹു ഫീ മസ്അല, ഒരു മസ്അലയിൽ ഞാൻ അദ്ദേഹത്തോട് സംവദിച്ചു, ഒരു മുനാദറ സംവാദം നടന്നു, ഫിഖിയായ ഒരു മസ്അലയിൽ. പിന്നീട് ഞങ്ങൾ പിരിഞ്ഞു, അതിനുശേഷം ഒരിക്കൽ ഞങ്ങൾ കണ്ടുമുട്ടി. അപ്പൊ ഇമാം ഷാഫി എന്ത് ചെയ്തു? എന്റെ കൈ പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അബാ മൂസ അലാ യസ്തഖീമു അൻ നകൂന ഇഖ്വാനൻ വഇൻ ലം നത്തഫിഖ് ഫീ മസ്അല. അപ്പൊ അന്ന് തർക്കം നടന്നിട്ടുണ്ട്, അപ്പൊ അതും മനസ്സിൽ വെച്ച് ഇദ്ദേഹം നടക്കുകയാണോ എന്നൊരു വിഷമം ഇമാം ഷാഫിക്ക് തോന്നിയിരിക്കാം. അദ്ദേഹം പറയുകയാണ്, ഒരു മസ്അലയിൽ നമ്മൾ യോജിച്ചിട്ടില്ലെങ്കിലും നമ്മൾ സഹോദരന്മാരായി കഴിഞ്ഞുകൂടെ, നമുക്ക് സഹോദരന്മാരാവുന്നതിന് തടസ്സമില്ലല്ലോ എന്ന് ഇമാം ഷാഫി റഹ്മുള്ള എന്റെ കൈപിടിച്ച് പറയുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റു ഉലമാക്കളും ഇമാമിങ്ങളും പെരുമാറിയിരുന്നത്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മുള്ള അദ്ദേഹം പറയുകയുണ്ടായി, ലം യഅബുർ അൽ ജിസ്റ ഇലാ ഖുറാസാൻ മിസ്ല ഇസ്ഹാഖ്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റഹ്മുള്ള, ഇമാം അഹമ്മദിന്റെ മുആസിറായിട്ടുള്ള ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തെക്കാൾ അറിവുള്ള ഒരാൾ ഖുറാസാനിലേക്ക്, അദ്ദേഹത്തെ പോലെ ഒരാൾ ഖുറാസാനിലേക്ക് പാലം കടന്ന് വന്നിട്ടില്ല. വഇൻ കാന യുഖാലിഫുന ഫി അഷ്യ, പല കാര്യത്തിലും എന്നോട് അദ്ദേഹം എതിരാണെങ്കിൽ പോലും എന്നോട് പല വിഷയത്തിലും അദ്ദേഹത്തിന് യോജിപ്പില്ല. പക്ഷേ ഖുറാസാനിലേക്ക് ഇതുപോലെ അറിവുള്ള ഒരാൾ വേറെ വന്നിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, വഇന്നന്നാസ ലം യസൽ യുഖാലിഫു ബഅദുഹും ബഅദ, പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് അത് പണ്ടേ ഉള്ള സംഗതിയാണ്, ജനങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ജനങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ പരസ്പരം വിയോജിപ്പുണ്ടാവുക എന്നുള്ളത് അത് പണ്ടേ ഉള്ളതാണല്ലോ, അതൊരു കുഴപ്പമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഒരു നിലപാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കണ്ടതുപോലെ തന്നെ വിട്ടുവീഴ്ച നിറഞ്ഞ ഒരു നിലപാടാണ് ഇവിടെ കാണിച്ചത്. ഇനി അതേസമയം വിട്ടുവീഴ്ച പാടില്ലാത്ത വിഷയങ്ങളുണ്ട്, അതിനുള്ള ഉദാഹരണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എന്നതുപോലെ തന്നെ സലഫു സ്വാലിഹീങ്ങളുടെയും അയ്മത്തിന്റെയും ജീവിതത്തിൽ കാണാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല തന്നെ അദ്ദേഹം പറയുന്നു, നേരത്തെ നമ്മൾ അദ്ദേഹത്തിന്റെ നിലപാട് കണ്ടു, എത്രമാത്രം വിട്ടുവീഴ്ച അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് നമ്മൾ കണ്ടു. അതേ ഇമാം ഷാഫിഈ പറയുന്നു, ഹുക്മി ഫി അഹ്ലിൽ കലാം, ഇൽമുൽ കലാമിന്റെ ആളുകൾ, ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ അഖീദയുടെ വിഷയത്തിൽ ഫൽസഫയും അതുപോലെ തന്നെ മന്തുക്കും ഒക്കെ കടത്തിക്കൂട്ടി ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തിനെയും അതുപോലെ അഖീദയുടെ മറ്റു ഉസൂലുകളെയൊക്കെ വിശകലനം ചെയ്യുന്നതാണ് ഇൽമുൽ കലാം എന്ന് പറയുന്നത്. അങ്ങനെ ഇൽമുൽ കലാമിന്റെ പിന്നാലെ പോയ ആളുകളുടെ വിഷയത്തിൽ എന്റെ വിധി എന്ന് പറയുന്നത് അയ്യൂബ് ബിൽ ജരീദ്, അവര് ഈത്തപ്പനയുടെ മടൽ, അതുകൊണ്ട് അവരെ അടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വയുഹ്മലു അലൽ ഇബിൽ, ഒട്ടകപ്പുറത്ത് കയറ്റി അവരെ ചുറ്റണം. വയുത്വാഫു ബിഹിം ഫിൽ അശാഇരി വൽ ഖബായിൽ, അങ്ങനെ ഓരോ ഖബീലയുടെയും ഓരോ നാടുകളിലും അവരെ കൊണ്ടു നടക്കണം അടിച്ചുകൊണ്ട്. വയുനാദ അലൈഹിം, എന്നിട്ട് അവിടെ വിളിച്ചു പറയണം, ഹാദാ ജസാഉ മൻ തറക്കൽ കിതാബ വസ്സുന്നത വഅഖ്ബല അലൽ കലാം, ഖുർആനും സുന്നത്തും ഒഴിവാക്കിയിട്ട് ഇൽമുൽ കലാമിന്റെ പിന്നാലെ പോയ ആളുകൾക്കുള്ള ശിക്ഷ ഇതായിരിക്കും എന്ന് താക്കീത് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായമെന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല തന്നെ പറയുകയുണ്ടായി. ഒരേ ആളാണ് ഈ രണ്ട് വാക്കുകളും രണ്ട് നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളത്, കാരണം രണ്ടും രണ്ട് സന്ദർഭങ്ങളിലാണ്. അതുപോലെ തന്നെ ഇമാം അഹമ്മദ് റഹിമഹുല്ല അദ്ദേഹം പറയുകയുണ്ടായി, ലാ തുസല്ലി ഖൽ ഫറാഫിളി വൽ ഖദരി വൽ മുർജി, മുർജിന്റെ പിന്നിൽ അതുപോലെ ഖദരിയാക്കളുടെയും റാഫിളത്തിന്റെയും പിന്നിൽ നീ നമസ്കരിക്കരുതെന്ന് പറഞ്ഞ് അദ്ദേഹം തടയുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജഹ്മിയായിരുന്ന ഹഫ്സ് അൽ ഫർദ് എന്ന് പറയുന്ന പണ്ഡിതനാണ് പക്ഷെ ജഹ്മിയാണ്, അദ്ദേഹത്തോട് ഇമാം അഹമ്മദ് റഹിമഹുല്ല മുനാദറ നടത്തി, ഇമാം ഷാഫിഈ റഹിമഹുല്ല അദ്ദേഹത്തോട് സംവാദം നടത്തി. ആ സമയത്ത് ഈ സംഭാഷണത്തിനിടയിൽ ഹഫ്സൽ ഫർദ് എന്ന് പറയുന്ന ഇദ്ദേഹം പറഞ്ഞു, ഖുർആൻ മഖ്ലൂഖാണെന്ന് പറഞ്ഞു, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു. ജഹ്മിയാക്കളുടെ വാദമാണ്. ആ വാക്ക് പറഞ്ഞപ്പോ ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞു, കഫർത്ത ബില്ലാഹിൽ അളീം, നീ കാഫിറായിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പറഞ്ഞു. അതുപോലെ ഇമാം അഹമ്മദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെക്കുറിച്ച് ഇമാം അബൂദാവൂദ് പറയുന്നു, ഒരാൾ ഇമാം ഷാഫിഈ ഇമാം അഹമ്മദിന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞു, സല്ലമ അല അഹമ്മദ റജുലുൻ വഖഫ. ഖൽഖുൽ ഖുർആന്റെ വിഷയത്തിൽ ഖുർആൻ സൃഷ്ടിയാണോ അള്ളാഹുവിന്റെ കലാമാണോ, നമുക്കറിയാം അഹ്ലു സുന്നത്തിന്റെ അഖീദ അള്ളാഹുവിന്റെ കലാമാണ് എന്നാണ്. ആരെങ്കിലും ഖുർആൻ ഒരു മഹ്ലൂക്കാണ്, പടപ്പാണ് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്നാണ് അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഖുഫ്രാഖെന്ന വാദമാണ്. അപ്പൊ ഈ രണ്ട് അഭിപ്രായങ്ങളുണ്ടായിരുന്ന കാലത്ത് ഭരണാധികാരിയും നാട്ടിലെ ഭൂരിപക്ഷവും പറയുന്നത് ഖുർആൻ മഹ്ലൂക്കാണ് എന്നാണ്. ആ സമയത്ത് ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടു, മഹ്ലൂക്കാണെന്നും പറയുന്നില്ല കലാമാണെന്നും പറയുന്നില്ല, ഞങ്ങൾ ഈ വിഷയത്തിൽ നിഷ്പക്ഷരായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാഖിഫത്ത് എന്ന് പറഞ്ഞൊരു വിഭാഗം വന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഈ സലാം പറഞ്ഞത്. ഇമാം ഷാഫിഈ അഹമ്മദ് റഹിമഹുല്ലാ പറഞ്ഞു, ഉംറുക് ലാ അറാക തജീഉ ഇലാ ബാബി, നീ ഇവിടെ നിന്ന് പോവുക, എന്റെ വീടിന്റെ മുന്നിലേക്ക് വരുന്നതായി നീ വരുന്നത് ഞാൻ ഇനി കാണാൻ പാടില്ല എന്നിട്ട് പറഞ്ഞു, സബീഖ് എന്ന് പറയുന്ന ഒരു ശുഭഹത്തിന്റെ ആൾ ഇമാം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഖുർആനിലൊക്കെ കുറെ ശക്കുണ്ടാക്കിക്കൊണ്ട് സംസാരിച്ച് നടന്നിരുന്ന ആളാണ്. അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹുവിന് അടിച്ച് തലയിൽ നിന്ന് ചോര വന്നു. അങ്ങനെ അവസാനം അദ്ദേഹം തന്റെ വാദങ്ങളൊക്കെ അവസാനിപ്പിച്ചു. ഉമർ റളിയല്ലാഹുവിന് അദ്ദേഹത്തെ നാടുകടത്തി ഒരു വർഷത്തേക്ക്. ഈ സബീഖിനെ ഉമർ ചെയ്തതുപോലെ നിന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് ഇമാം അഹമ്മദ് റഹിമഹുല്ലാ പറയുകയുണ്ടായി. അപ്പോ ഇവിടെയും വളരെ കർശനമായ നിലപാടാണ് ഇമാമിയങ്ങൾ എടുത്തിട്ടുള്ളത്. എന്താണ് ഇവരിങ്ങനെ നിലപാടെടുക്കാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തിന്റെ റസൂലാണ്, അതുപോലെ റിഫ്ക് ഒരു വസ്തുവിലും അതിന് അലങ്കാരമാവാതിരിക്കില്ല എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിയാവുന്നവരാണ് ഈ ഇമാമിയങ്ങൾ. പക്ഷേ യഥാർത്ഥത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു സന്ദർഭത്തിൽ കർക്കശമായി പെരുമാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഉചിതമായ സന്ദർഭങ്ങളിൽ സൌമ്യമായി പെരുമാറിയിട്ടുണ്ട്, സന്ദർഭത്തിനനുസരിച്ചാണ്. ഇമാം ദഹബി റഹിമഹുല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, സാധാരണ ആളുകൾ ഉപയോഗിക്കാറുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഉദ്ധരിക്കാറുള്ള ഒരു കൗലാണ്. ആ കൗലൊക്കെ ഈ രണ്ട് നിലപാടുകളുടെയും വെളിച്ചത്തിൽ വേണം മനസ്സിലാക്കാൻ. അഭിപ്രായ വ്യത്യാസങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതേതൊക്കെയാണ് എന്ന് നമ്മൾ പറയും. അങ്ങനെ വിശാലത അനുവദിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ഉലമാക്കൾ ഇത്തരം വാക്കുകൾ പറയുന്നത്. എന്താണ് ഇമാം ദഹബി പറഞ്ഞത്? ഇമാം ദഹബി റഹിമഹുല്ലാ പറയുന്നു, വലൂ അന്നഹു കുല്ലമ അഖ്ത ഇമാമുൻ ഫി ഇജ്തിഹാദിഹി, ഒരു ഇമാം, ഏതെങ്കിലും ഒരു അഹ്ലു സുന്നത്തിന്റെ ഇമാം, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു ഇമാം ഇജ്തിഹാദ് ചെയ്തിട്ട് ഒരു തെറ്റുപറ്റിയാൽ, ഫി അഹദിൽ മസായിൽ, ഒറ്റയൊറ്റയായിട്ടുള്ള മസലകൾ, ഏതെങ്കിലുമൊക്കെ മസലകളിൽ അവർക്ക് തെറ്റുപറ്റിയാൽ, ഖത അൻ മഗ്ഫൂർ അല്ലഹു, അള്ളാഹു പുറത്തു കൊടുക്കുന്ന വിധത്തിലുള്ള അഥവാ ഇജ്തിഹാദ് ചെയ്തിട്ടുള്ള ഒരു തെറ്റ്, ഒരു അബദ്ധം സംഭവിച്ചാൽ, ഖുംന അലൈഹി വബദ്ദഅനാഹു വഹജർനാഹു, അങ്ങനെ ഒരു തെറ്റ് പറ്റുമ്പോഴത്തേക്കൊക്കെ നമ്മൾ അവനെതിരെ പുറപ്പെടുകയും അവനെ ഹജർ ചെയ്യുകയും തബ്ദീഅ ചെയ്യുകയും ചെയ്താൽ, ലമാ സലിമ മഅന, നമ്മുടെ അടുത്തുനിന്ന് ആരും രക്ഷപ്പെടുകയില്ല, നമുക്ക് ആരെയും പിന്നെ ഒരാളുടെ അടുത്തുനിന്ന് നമുക്ക് ദീൻ സ്വീകരിക്കാനോ ഒരാളോട് നമുക്ക് സഹകരിക്കാനോ സാധിക്കുകയില്ല. ലബ്നു നസ്രിൻ വലബ്നു മന്ദ വലാമൻ ഹു അക്ബർ മിൻഹുമ ഇബ്നു നസ്ർ എന്ന് പറയുന്ന അറിയപ്പെട്ട ഇമാമാണ് മുഹമ്മദ് ബിൻ നസ്ർ അൽ മർവസി റഹിമഹുള്ള. അതുപോലെ തന്നെ ഇബ്നു മന്ദ റഹിമഹുള്ള. ഇവരാരും ഒഴിവാകുകയില്ല. അവർക്കൊക്കെ ഇങ്ങനെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. വലാമൻഹു അക്ബർ മിൻഹുമ ഇവരെക്കാളൊക്കെ വലിയ വലിയ ഇമാമിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഫനഊദു ബില്ലാഹി മിനൽ ഹവ വൽ ഫളാല. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ രക്ഷ ചോദിക്കുകയാണ് ഹവയിൽ നിന്നും പരുഷമായ പെരുമാറ്റത്തിൽ നിന്നും പരുക്കൻ സ്വഭാവത്തിൽ നിന്നും എന്ന് ദഹബി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്തിനെ കുറിച്ചാണ്? അഹ്ലു സുന്നത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിശാലതയുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ദഹബി റഹിമഹുള്ള ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തെറ്റുപറ്റിയ അഹ്ലു സുന്നത്തിന്റെ ഒരാളെ ബിദഅത്തിന്റെ ആളെ പോലെ കാണാൻ പാടില്ല. ഇത് രണ്ടും രണ്ട് നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ബിദഅത്തിന്റെ ആളുകളാകട്ടെ, അവരോട് വളരെ കർക്കശമായി തന്നെയാണ് അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ പെരുമാറിയിട്ടുള്ളത്. ഷറാഇ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇമാം ശാത്തിബി റഹിമഹുള്ള അദ്ദേഹം നല്ല ഇഖ്തിസാമിൽ പറയുന്നത് ബിദഅത്തുകാരൻ 15 ശിക്ഷകൾ അർഹിക്കുന്നുണ്ട്. ഓരോ സന്ദർഭത്തിനനുസരിച്ച് ബിദഅത്തുകാർ തന്നെ പല നിലവാരത്തിലുള്ളവരായിരിക്കും. വളരെ വലിയ കുഫ്രിയായ ബിദഅത്തുള്ളവരുണ്ടാകും, അതുപോലെ തന്നെ അതിനേക്കാൾ ലഘുവായ ബിദഅത്തുള്ളവരുണ്ടായിരിക്കും. ഏതായിരുന്നാലും അവരുടെ അവസ്ഥക്കനുസരിച്ച് നിലവാരത്തിനനുസരിച്ച് 15 തരത്തിലുള്ള ശിക്ഷ അവർക്ക് വ്യത്യസ്ത സന്ദർഭങ്ങൾ ഉചിതമായ അളവിൽ നൽകേണ്ടതുണ്ട് എന്ന് ശാത്തിബി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ശിക്ഷ അവരെ കൊന്നുകളയേണ്ട സാഹചര്യമുണ്ടാകും. കുഫ്രിയായ ബിദഅത്ത് പ്രചരിപ്പിച്ച് നടക്കുന്നവരെ ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചിലപ്പോൾ വധശിക്ഷയായിരിക്കും. മറ്റു ചില സന്ദർഭങ്ങൾ നാടുകടത്തലായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു സ്വബീഗനെ നാടുകടത്തിയിട്ടുണ്ട്, ചിലപ്പോൾ ജയിലിടേണ്ടി വരും. ഹല്ലാജിനെ അന്നത്തെ കാലത്ത് ജയിലിലടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ അവരെ ഹജർ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അവരെ വളരെ ശക്തമായി ആക്ഷേപിച്ച് സംസാരിക്കേണ്ടി വരും. സലഫുകൾ അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമാം ദഹബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ വാക്ക് നമ്മൾ പറയുകയുണ്ടായി. അഹ്ലു സുന്നത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയത്തിലാണ് ഈ വിശാലത നമ്മൾ കാണിക്കേണ്ടത്. അത് കാണിക്കുകയും വേണം. അത്തരം വിഷയങ്ങളുടെ പേരിൽ ഹജറും തബ്ദീഉം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ആരും തന്നെ അഹ്ലു സുന്നത്തിൽ ബാക്കിയുണ്ടാവുകയില്ല എന്ന് ദഹബി റഹിമഹുള്ള അവിടെ പറയുകയുണ്ടായി. ഇത്രയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മസലകൾ ഇങ്ങനെ രണ്ടു വിധത്തിലുണ്ട്, തമ്മിൽ തെറ്റാൻ പാടുള്ളതും പാടില്ലാത്തതുമായ മസലകളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കാര്യം, ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട് അർത്ഥത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ പലരുടെയും നാവിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ, അതിലൊക്കെയുള്ള ചില അബദ്ധങ്ങൾ നമുക്കിവിടെ തിരിച്ചറിയാൻ സാധിക്കും, അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇഹ്തിറാമുർ റഅി, അഭിപ്രായത്തെ ബഹുമാനിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആദരിക്കുക എന്നുള്ളൊരു വാക്ക് സാധാരണ പറയാറുണ്ട്. എല്ലാവർക്കും അവനവന്റെ അഭിപ്രായം, അത് നമ്മൾ വില കൊടുക്കണം, ഓരോരുത്തരുടെയും അഭിപ്രായം വില വെക്കണം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും. ഈ പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ മുത്തലക്കായി ശറ അംഗീകരിക്കുന്ന ഒരു വാക്കല്ല, നിരുപാധികമായി ശറ വകവെച്ചു കൊടുക്കുന്ന ഒരു കാര്യമല്ല. ഫഖഹിയായ ഖിലാഫാത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അഹ്ലു സുന്നത്തിനിടയിലുള്ള ഇഖ്തിലാഫുകളിൽ അത് ശരിയായിരിക്കാം. പക്ഷെ നിരുപാധികം ഇങ്ങനെ പറയുന്നത് എല്ലാ മതക്കാരുടെയും മുമ്പിൽ അല്ലെങ്കിൽ എല്ലാ ബിദഅത്തിന്റെ മദ്ഹബുകളുടെയും മുമ്പിൽ പോയിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം, എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ വിലവെക്കണം എന്ന് പറയുന്നത് ശറ അംഗീകരിക്കുന്ന കാര്യമല്ല. കാരണം അള്ളാഹു തആല തന്നെ ചില സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ വിശാലതയും ഒന്നും കാണിക്കാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഖദ് നസ്ദല അലൈക്കും ഫിൽ കിതാബി, വിശുദ്ധ ഖുർആനിൽ ഇതാ നിങ്ങൾക്ക് മേൽ അവതരിപ്പിച്ചിരിക്കുന്നു, അൻ ഇദാ സമിഅ്തും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വയസ്തഹ്സഉ ബിഹാ, അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കേട്ടാൽ, ഫലാ തഖ്ഉദു മഅഹും, അവരുടെ അടുത്ത് നിങ്ങൾ ഇരിക്കരുത്, ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരിഹി, അവർ മറ്റുവല്ല സംസാരത്തിലും മുഴുകുന്നതുവരെ, ഈ പരിഹാസവും ശറഅിനെതിരായിട്ടുള്ള ഈ കുഫ്റിന്റെ സംസാരവും നിർത്തുന്നതുവരെ അവിടെ ഇരിക്കരുത്, ഇന്നക്കും ഇദം മിസ്ലുഹും, നിങ്ങൾ അവിടെ ഇരുന്നാൽ നിങ്ങളും അവരെ പോലെ തന്നെയാണ്. ഇന്നല്ലാഹു ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ, അല്ലാഹു മുനാഫിക്കുകളെയും കാഫിറുകളെയും നരകത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുന്ന ഒരു സദസ്, അതും ഒരു അഭിപ്രായമല്ലേ, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ, അഭിപ്രായ വ്യത്യാസത്തെ ബഹുമാനിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാനല്ല അല്ലാഹു തആല പറഞ്ഞത്, ഫലാ തഖ്ഉദു മഅഹും, അവരുടെ അടുത്ത് ഇരിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇമാമുൽ മുഫസ്സിരീൻ ആയിട്ടുള്ള ഇബ്നു ജരീർ റഹിമഹുള്ള തബരി അദ്ദേഹം പറയുകയുണ്ടായി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ഫീ ഹാദിഹിൽ ആയതി, ഈ ആയത്തിലുണ്ട് അദ്ദലാലത്തുൽ വാലിഹ, വ്യക്തമായ തെളിവ്, എന്തിനാണ്, അലൻ നഹി അൻ മുജാലസത്തി അഹ്ലിൽ ബാത്തിൽ, ബാത്തിലിന്റെ ആളുകളുടെ അടുക്കൽ ഇരിക്കരുത് എന്ന വിലക്ക് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. മിൻ കുല്ലി നൗഇൻ, എല്ലാ ഇനത്തിലുള്ള അഹ്ലുൽ ബാത്തിലും, അഹ്ലുൽ ബാത്തിൽ എന്ന് പറഞ്ഞാൽ ആരൊക്കെപ്പെട്ടു, മിനൽ മുബ്തദിഅത്തി വൽ ഫസഖ, മുബ്തദികളും അതുപോലെ തമ്മാടികളും, പാപത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകളും, ബിദഅത്തിന്റെയും കുഫ്റിന്റെയും സംസാരം നടത്തുന്ന ഏത് ബാത്തിലിന്റെ ആളാണെങ്കിലും, ഇൻദ ഖൗലിഹിം ഫീ ബാത്തിലിഹിം, അവർ അവരുടെ ആ ബാത്തിലിൽ മുഴുകിയിരിക്കുന്ന സമയത്ത്, അത് സംസാരിക്കുന്ന സമയത്ത്, ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്നുകൂടാ എന്ന് ഈ ആയത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം എന്നാണ് തബരി റഹിമഹുള്ള അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ആയത്തുകളെ പരിഹസിച്ച ആളുകളെ, അള്ളാഹുവിന്റെ ഔലിയാക്കളാവാൻ സാധ്യതയുള്ള അള്ളാഹുവിന്റെ അടുത്ത ആളുകളായ സഹാബത്ത്, അവരെ പരിഹസിച്ചവരെ അള്ളാഹു തആല തക്ഫീർ ചെയ്തിട്ടുണ്ട്. അതും ഒരു അഭിപ്രായമല്ലേ, അവരുടെ പരിഹാസം അവരുടെ അഭിപ്രായമാണ്. ഇവർ ഭീരുക്കളാണ്. നമ്മുടെ ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന പണ്ഡിതന്മാരായ സഹാബിമാർ അവർ യുദ്ധത്തിൽ വളരെ ഭീരുക്കളായിരുന്നു എന്ന് പറഞ്ഞു. അതവരുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിന് അള്ളാഹു എന്ത് വിലയാണ് കൊടുത്തത്? ഇതാ ഖുർആൻ അള്ളാഹു ആയത്തിറക്കി, ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുന്തും തസ്തഹ്ജിഊൻ, അള്ളാഹുവിനെയും റസൂലിനെയും അവന്റെ ആയത്തുകളെയുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ലാ തഅതദിറു, നിങ്ങൾ ഒരു ഉദ്റും പറയേണ്ടതില്ല. വെറുതെ പറഞ്ഞതാണ്, സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല എന്നൊന്നും നിങ്ങൾ പറയേണ്ടതില്ല. ഖദ് കഫർത്തും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാന്റെ അവധി കഴിഞ്ഞു, നിങ്ങൾ കാഫിറായിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞു. അപ്പൊ അവരെ അള്ളാഹു ശക്തമായി ആക്ഷേപിച്ച് തക്ഫീർ ചെയ്യുകയാണ് ചെയ്തത്. അവരുടെ ഉദ്ർ അള്ളാഹു തആല അവിടെ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ വാക്ക് ഇഹ്തിറാമുർ റഅ്യി വറഅ്യി ലാഖർ, എല്ലാവരുടെയും അഭിപ്രായങ്ങളെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ള വാക്ക് ശറഅ് അംഗീകരിക്കുന്നതല്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില വാക്കുകൾ കേട്ടപ്പോൾ സഹാബത്തിൽ നിന്ന് ചില സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും കണ്ടപ്പോൾ വിശ്വാസം കോപിച്ചിട്ടുണ്ട്. ശറഅ്ന് യോജിക്കാത്ത സംഗതികൾ കണ്ടപ്പോൾ, ഒരിക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ തന്നെ നമ്മൾ കണ്ടു, ഖവാരിജുകളെ കുറിച്ച് പ്രവചിച്ച സമയത്തിന് വിശ്വാസം പറഞ്ഞതെന്താണ്? ലൈൻ അദ്റക്തുഹും ലഅഖ്തുലന്നഹും ഖത്ലഅ, ഞാൻ അവരെ കാണുകയാണെങ്കിൽ, അവർ പ്രത്യക്ഷപ്പെടുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ലഅഖ്തുലന്നഹും ഖത്ല ആദ്, ആദ് സമുദായത്തെ നശിപ്പിച്ചതുപോലെ ഞാൻ അവരെ കൊന്നുകളയും എന്നവിടുന്ന് പറഞ്ഞു. അതുപോലെ സഹാബത്ത്, ഇത് ഖാരിജിയുടെ അവസ്ഥയാണ്. പക്ഷെ സഹാബിമാർ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അതും ഏത് സന്ദർഭത്തിലാണ്? യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ, ഇജഅല്ലനാ ദാത അൻവാത്തിൻ കമാലഹും ദാത അൻവാത്, ദാത അൻവാത്ത് എന്ന് പറയുന്ന ഒരു മരം, ഒരു ഇലന്ത മരം, ആ മരത്തിൽ അവർ ആയുധങ്ങൾ കൊളുത്തിയിട്ട് വർക്കത്തെറുക്കുന്നുണ്ട് മുശ്രിക്കുകൾ, അതുപോലെ ഒരു മരം ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവാരുടെ കയ്യിലാണ്, അവനാണേ സത്യം. നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ബനു ഇസ്രായേൽ ചോദിച്ച അതേ ചോദ്യമാണ്. ഇജഅല്ലന ഇലാഹൻ കമാലഹും ആലിഹ, അവർക്ക് പല ഇലാഹുമാരുള്ളതുപോലെ നമുക്കും അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹു വേണം എന്ന് ബനു ഇസ്രായേൽ പറഞ്ഞതുപോലെ അതേ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് കോപിക്കുകയുണ്ടായി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിന്നുള്ള തെളിവാണ്. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ ആദരിക്കുക എന്നുള്ളത് നിരുപാധികം ശറഅ് പഠിപ്പിക്കുന്ന അംഗീകരിക്കുന്ന കാര്യമല്ല. ഖുർആന്റെയും സുന്നത്തിന്റെയും നിലപാട് നമ്മൾ കണ്ടു. അള്ളാഹു തക്ഫീർ ചെയ്തത്, അള്ളാഹു തആല അവരുടെ കൂടെ ഇരിക്കരുത് എന്ന് പറഞ്ഞു, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചത് നമ്മൾ കണ്ടു. ഇനി അഹ്ലു സുന്നത്തിന്റെ ഇജ്മാഉം ഈ വിഷയത്തിലുണ്ട്. കിതാബും സുന്നത്തും ഇജ്മാഉം ഉള്ള കാര്യമാണ് ബിദഅത്തിന്റെ ബാത്തിലിന്റെ ആളുകളുടെ അടുത്തിരിക്കരുത് എന്നുള്ളത്. ഇമാം സാബൂനി റഹ്മഹുല്ലാ, അബു ഉസ്മാൻ അസ്സാബൂനി, അദ്ദേഹത്തിന്റെ ഇഅ്തിഖാദു അഹ്ൽ ഹദീസ് അഖീദത്തു സലഫ് അസ്ഹാബുൽ ഹദീസ് എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു, വത്തഫഖു മഅ ദാലിക, സലഫുകൾ ഇജ്മാ ആയിരിക്കുന്നു, ഇത്തിഫാഖായിരിക്കുന്നു. ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായമല്ല, ഒരു സഹാബിയുടെയോ ഒരു താബിയുടെയോ വാക്കല്ല, ഇത്തഫഖു, മുൻഗാമികൾ ഏകോപിച്ചിരിക്കുന്നു. അലൽ ഖൗലി, ഏത് വിവാദത്തിലാണ്, ഏത് അഭിപ്രായത്തിലാണ് ഇത്തിഫാഖുള്ളത്? ബിഹാജിരി അഹ്ലിൽ ബിദഅി, ബിദഅത്തുകാരെ ഹജർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ, വഇഖ്സാഇഹിം അവരെ നിന്ദിക്കുക എന്ന കാര്യത്തിൽ, വഇബാദിഹിം അവരെ അകറ്റുക എന്നതിൽ, വഇഖ്സാഇഹിം അവരെ ദൂരെയാക്കുക, വത്തബാഉദ് മിൻഹും അവരിൽ നിന്ന് നമ്മൾ അകന്നു പോവുക, മിൻ മുസാഹബത്തിഹിം അവരോട് സഹവസിക്കാതെ അകലുക, വമുആശറത്തിഹിം അവരുമായി ഒന്നിച്ച് ജീവിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക, വത്തഖർറുബ ഇലല്ലാഹി അസ്സ വജല്ല ബിമുജാനബത്തിഹിം വമുഹാജറത്തിഹിം, അവരിങ്ങനെയൊക്കെ ഹജർ ചെയ്യുന്നത് അകറ്റുന്നത് കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക, ഇതുകൊണ്ടൊക്കെ അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഒരു ഇബാദത്തായി കാണുക എന്ന് സാബൂനി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമാം ബഗവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഷർഹു സുന്ന എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, وقد مضت الصحابه والتابعون صحابه تابعين കളും കഴിഞ്ഞു പോയിരിക്കുന്നു, واتباعهم اتباع التابعين കഴിഞ്ഞു പോയിരിക്കുന്നു, وعلماء السنه സുന്നത്തിന്റെ ഉലമാക്കളും കഴിഞ്ഞു പോയിരിക്കുന്നു, على هذا مجمعين متفقين ഇക്കാര്യത്തിൽ ഏകോപിച്ചുകൊണ്ട് ഇത്തിഫാഖിലായിട്ടാണ് അവർ കഴിഞ്ഞു പോയത്. എന്താണ് ഈ കാര്യം? على معادات اهل البدع ومهاجرتهم ബിദഅത്തിന്റെ ആളുകളെ അവരോട് ശത്രുത കാണിക്കുകയും അവരിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക എന്ന കാര്യത്തിൽ സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും അതുപോലെ തന്നെ അത്ബാഉ താബിഈങ്ങളുടെയും ഉലമാഉ സുന്നയുടെയും ഇജ്മാ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം എന്താണ്? ശരീഅത്ത് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് മുസ്ലിമീങ്ങൾ ഏകോപിക്കുക, ഐക്യപ്പെടുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത്, ഇസ്ലാമിൽ ഐക്യപ്പെടേണ്ട വിഷയങ്ങളുണ്ട്, നമ്മൾ ഭിന്നിക്കേണ്ട വിഷയങ്ങളുണ്ട്, നമുക്ക് യോജിക്കാൻ സാധിക്കാത്ത വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിരുപാധികമായി അഭിപ്രായ വ്യത്യാസങ്ങളെ ആദരിക്കുക, അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ള കാര്യം ശറഈലുള്ളതല്ല. നേരെ മറിച്ച് ഈ വിഷയം വിശദമായി തന്നെ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒന്നാമത് മനസ്സിലാക്കേണ്ട മസ്അല, അശ്ശരീഅത്തു അമറത്ത് ബിൽ ഇജ്തിമാഇ സരീഹൻ വദിംനൻ, ശരീഅത്ത് വ്യക്തമായും വ്യംഗ്യമായും നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഐക്യം, യോജിപ്പ് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ വ്യക്തമാണ്. അല്ലാഹു തആല പറഞ്ഞു, വഅത്തസിമു ബിഹബലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ കയറിൽ നിങ്ങൾ എല്ലാവരും മുറുകെ പിടിച്ച് ഐക്യപ്പെടുക എന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. അതുപോലെ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹ് ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യർദാ ലക്കും സലാസൻ വയക്റഹു ലക്കും സലാസൻ, അള്ളാഹു തആല മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്നു, മൂന്ന് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് വരുന്നത് അവൻ വെറുക്കുന്നു. എന്താണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം? യർളാലക്കും തഅബുദൂഹു വലാ തുശ്രികു ബിഹി ശൈഅ, അവന് മാത്രം നിങ്ങൾ ആരാധിക്കുകയും മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, അക്കൂട്ടത്തിൽ എണ്ണി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻ തഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങളെല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കാതിരിക്കുക. ഇതാണ് നേർക്കുനേരെയുള്ള കൽപ്പന. ഇനി വ്യംഗ്യമായ സൂചനയുണ്ട് ശരീഅത്തിൽ, നേർക്കുനേരെ അല്ലാത്ത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സൂചനകൾ ശരീഅത്തിലുണ്ട്. അതിൽപ്പെട്ടതാണ് ഇസ്ലാമിന്റെ എല്ലാ കൽപ്പനകളും. അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, നമസ്കാരം, ജമാഅത്തായിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്, അപ്പൊ ഈ ദീൻ ഐക്യത്തിന്റെ ദീനാണ് എന്ന് ആ ഇബാദത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്താണത്. അതുപോലെ തന്നെ ഹജ്ജ് നമ്മൾ ചെയ്യുന്നത് ഒരുമിച്ചാണ്, സക്കാത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പരസ്പരമുള്ള ഐക്യത്തിന്റെ ഒരു രൂപമാണ്. അതുപോലെ ഏത് ഇബാദത്ത് നോക്കിയാലും അതിലൊക്കെ ഈ ഐക്യമെന്നുള്ള ആശയം കാണാം. ഇതാണ് ഒന്നാമത്തെ മസാല, ഐക്യവും ഭിന്നിപ്പുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ മസാല. അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ശറഈയായ കൽപ്പനയാണ് ഐക്യം വേണം, ഒന്നിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ശരീഅത്ത് ഭിന്നിപ്പ് വിലക്കിയിട്ടുണ്ട്. ഫുർഖത്ത്, നമ്മൾ ഭിന്നിക്കുക എന്നുള്ള കാര്യം ശരീഅത്ത് വിലക്കിയിട്ടുള്ള, ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. അതിനുള്ള തെളിവും ഇതുപോലെ വ്യക്തമായും സൂചനയായും കിതാബിലും സുന്നത്തിലും കാണാം. അല്ലാഹു തആല പറഞ്ഞു, വലാ തനാസഉ വതഫ്ഷലു ഫതദ്ഹബ റീഹുക്കും, നിങ്ങൾ തമ്മിൽ ഭിന്നിക്കരുത്, അങ്ങനെ ആയാൽ നിങ്ങൾ പരാജയപ്പെടും, നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകും. അതുപോലെ തന്നെ ഹദീസിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, വഅല്ലാ തതഫറഖു വഅന്ത തഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ഒന്നിക്കണം ഭിന്നിക്കരുത് എന്ന് അല്ലാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം. ഇതാണ് രണ്ടാമത്തെ മസാല. ഇനി മൂന്നാമത്തെ മസാല എന്താണ്? ഈ ഐക്യമെന്ന് പറയുന്നത്, ശരീഅത്ത് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഐക്യമെന്ന് പറയുന്നത് മുത്തലക്കായിട്ടുള്ള ഐക്യമല്ല, നിരുപാധികം നിങ്ങൾ എങ്ങനെയെങ്കിലും ഐക്യപ്പെട്ടുകൊള്ളുക മുസ്ലിമീങ്ങൾ എന്ന കാര്യമല്ല ശരീഅത്ത് പറഞ്ഞിട്ടുള്ളത്. മുഖയ്യദാണ്, ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഒന്നിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തആല പറഞ്ഞത് വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, അള്ളാഹുവിന്റെ ഹബിൽ, അള്ളാഹുവിന്റെ കയർ അഥവാ വഹ്യ്, അതിൽ നിങ്ങൾ ഏകോപിക്കുക, ഐക്യപ്പെടുക എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. വഅത്തസിമു എന്ന് മാത്രം അള്ളാഹു പറഞ്ഞിട്ടില്ല, വഅത്തസിമു ജമീഅൻ, നിങ്ങൾ ഒന്നിച്ച് നിൽക്കുക എന്ന് പറഞ്ഞിട്ടില്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ കിതാബിൽ സുന്നത്തിൽ ഏകോപിക്കുക എന്നാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ മസാല. നാലാമത്തെ മസാല, ഇഖ്തിലാഫ് എന്നുള്ളത് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഐക്യപ്പെടണം, ഭിന്നിക്കാൻ പാടില്ല, ഐക്യപ്പെടുന്നത് കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്നൊക്കെ ആയത്തുകളുടെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ മനസ്സിലാക്കി. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കും. അപ്പൊ ഇത്രയും ആയത്തുകളുണ്ടായിട്ട്, ഹദീസുകളുണ്ടായിട്ട് ഐക്യപ്പെടണമെന്ന് അള്ളാഹും റസൂലും പറഞ്ഞിട്ട് ഉലമാക്കൾ പറഞ്ഞിട്ട് പിന്നെയും എന്താണ് ഭിന്നിപ്പ് എന്ന് ചോദിച്ച് വിഷമിക്കേണ്ടതില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, മനുഷ്യർ ഭിന്നിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹു പറയുന്നു, വലൂ ഷാ റബ്ബുക ലജഅലന്നാസ ഉമ്മതം വാഹിദ, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരെയും ഒരേ ഉമ്മത്താക്കി, ഒരേ സമുദായമാക്കി, ഒരേ സംഘമാക്കി അള്ളാഹു മാറ്റുമായിരുന്നു, എല്ലാവരെയും ഐക്യപ്പെടുത്തുമായിരുന്നു, എല്ലാവരുടെയും കൽബ് അള്ളാഹു ഏകോപിപ്പിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു തആല പറയുന്നു, വലാ യസാലൂന മുഖ്തലിഫീൻ, അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും, മനുഷ്യർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലാ മർ റഹിമ റബ്ബുക, നിന്റെ റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയ, അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ ആളുകൾ ഒഴികെ. വലിദാലിക ഖലഖഹും, അതിനുവേണ്ടിയാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. വതമ്മത് കലിമത്തു റബ്ബിക, നിന്റെ റബ്ബിന്റെ വാക്ക് അത് പൂർത്തിയാണ്, അത് സത്യസന്ധമായിരിക്കുന്നു. എന്താണ് വാക്ക്? ലഅം ലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, നരകം മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നിറക്കുക തന്നെ ചെയ്യുമെന്നുള്ളത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ശാത്തിബി റഹിമഹുള്ള പറഞ്ഞു, ദഹബ ജമാഅത്തു മിനൽ മുഫസ്സിരീൻ, ഒരു സംഘം മുഫസ്സിരീങ്ങൾ ഇതാ ഈ ആയത്ത് വിശദീകരിച്ചിരിക്കുന്നു. ഈ ആയത്തിൽ പറഞ്ഞ മുഖ്തലിഫീൻ, മനുഷ്യർ ഭിന്നിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞല്ലോ, ആ മുഖ്തലിഫീൻ എന്നതിന്റെ ഉദ്ദേശം അഹ്ലുൽ ബിദ, ബിദഅത്തുകാരാണ്, അഥവാ മനുഷ്യരുടെ ഇടയിൽ ബിദഅത്ത് പുതിയത് പുതിയത് വന്നുകൊണ്ടിരിക്കും, ബിദഅത്തിന്റെ കക്ഷികൾ പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇല്ലാ മർ റഹിമ റബ്ബുക്, നിന്റെ റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയവരൊഴികെ എന്ന് പറഞ്ഞുവല്ലോ, അതുകൊണ്ട് ഉദ്ദേശം അഹ്ലു സുന്ന, അഹ്ലു സുന്നത്താണ് എന്ന് ഇമാം ഷാത്തിബി റഹിമഹുള്ള മുഫസ്സിരീങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഹദീസിൽ കാണാം ഈ വിഷയം, അഥവാ ഭിന്നിപ്പ് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യം. അർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബഈന ഫിർഖത്തൻ, എന്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി ഭിന്നിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഭിന്നിപ്പ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഖദരിയായ വിധിയാകുന്നു, അള്ളാഹു തആല കൗനിയായി ഖദരിയായി തീരുമാനിച്ചിട്ടുള്ളതായിരിക്കുന്നു, അഥവാ ഈ ഭൂമിയിൽ ഭിന്നിപ്പ് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളത്. അള്ളാഹു കൽപ്പിക്കുന്നു ഭിന്നിക്കരുത്, പക്ഷെ അത് സംഭവിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ മശീഅത്ത്, അതാണ് അള്ളാഹു തആല ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, അതുകൊണ്ട് ആളുകൾ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഇത് അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ നിയമമാകുന്നു. ഇനി ഇതാണ് നാലാമത്തെ മസല. ഒന്നാമത്തെ കാര്യം ഐക്യം എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഖുർആനിലും സുന്നത്തിലും വ്യക്തമായും സൂചനയായും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ഭിന്നിപ്പ് ശരിയത്ത് ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തേത് ഐക്യം എന്നുള്ളത് നിരുപാധികമല്ല, ഉപാധിയോടെയാണ് അള്ളാഹു ഐക്യപ്പെടാൻ പറഞ്ഞിട്ടുള്ളത്, കിതാബിലും സുന്നത്തിലുമാണ് ഏകോപിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ കാര്യം, എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉമ്മത്തിൽ ഭിന്നിപ്പ് സംഭവിക്കും, അത് അള്ളാഹുവിന്റെ ഖദറാണ്. അഞ്ചാമത്തെ കാര്യം, അഞ്ചാമത്തെ മസ്അല, അഭിപ്രായ ഭിന്നതകൾ, ഇഖ്തിലാഫുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലുണ്ട്. ഇത് കുറച്ച് ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുകയുള്ളൂ. ഇഖ്തിലാഫ് എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട്. മുഅ്തബറായ ഖിലാഫുണ്ട്, ഗൈറു മുഅ്തബറായ ഖിലാഫുണ്ട്. മുഅ്തബറായ ഖിലാഫ് എന്ന് പറഞ്ഞാൽ എന്താ? പരിഗണനീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ആ അഭിപ്രായ വ്യത്യാസത്തിന് സ്കോപ്പ് ഉണ്ട്, അതിന് ചെറിയൊരു പരിഗണനയുണ്ട്. പരിഗണനയില്ലാത്ത, ശരീഅത്തിന്റെ കണ്ണിൽ പരിഗണനയില്ലാത്ത അഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഇത് ഉലമാക്കൾ, ഇമാമ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും പണ്ഡിതന്മാർ രണ്ടഭിപ്രായം പറഞ്ഞാൽ ശരീഅത്തിന്റെ കാര്യങ്ങളിൽ, ദീനിന്റെ കാര്യങ്ങളിൽ, അഖീദയുടെയും അമലിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും വാദങ്ങൾ വ്യത്യസ്തമായി പറഞ്ഞാൽ, ഈ മുസ്ലിം ഉമ്മത്തിൽ നടക്കുന്ന എല്ലാ വാദങ്ങളും, കുഫാറുകളെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്, അവരുടെ കാര്യം നമ്മൾ ഒഴിവാക്കിയതാണ്, മുസ്ലിമീങ്ങളുടെ ഇടയിൽ എന്തൊക്കെ വാദഗതികൾ പൊന്തിവരുന്നുണ്ടോ അത് രണ്ടു വിധത്തിലായിരിക്കും. ഒന്ന് മുഅ്തബറായ ഖിലാഫുണ്ടായിരിക്കും, അതിനൊരു പരിഗണന അർഹിക്കുന്നുണ്ട്. പരിഗണന അർഹിക്കാത്ത ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. ഇക്കാര്യം മുൻഗാമികളായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ അരിസാലയിൽ, അതുപോലെ ഇബ്നു ബക്ത റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇബാനയിൽ, അതുപോലെ ഇമാം സമഅാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഖവാത്തിഉൽ അദില്ല എന്നുള്ള കിതാബിൽ, ഇബ്നു തൈമിയ ബിൽ ഖൈമ ഒക്കെ അവരുടെ കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ രണ്ട് വിധത്തിലുണ്ടാകും മൊത്തം ഉമ്മത്തിനിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇനി ഇതിൽ തന്നെ ഒന്നാമത്തേത് എടുക്കാം നമുക്ക്, പരിഗണനീയമായ, ഒരു പരിഗണന കൊടുക്കാവുന്ന, ശരീഅത്ത് പരിഗണിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ. അത് തന്നെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, മുഅ്തബറായ ഖിലാഫ്, പരിഗണന അർഹിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. അത് തന്നെ രണ്ട് വിധത്തിലുണ്ട്, ഇഖ്തിലാഫു തനവ്വു വഖ്തിലാഫു തലാദ് എന്നീ രണ്ട് ഇനങ്ങളാണ്. ഇഖ്തിലാഫു തനവ്വു എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമാണെങ്കിലും പരസ്പര വിരുദ്ധമല്ല. ഉദാഹരണത്തിന് നേരത്തെ അദ്ദേഹം പറഞ്ഞ ഹദീസ്, അലൈക്കും ബിസുന്നതി വസുന്നതുൽ ഖുലഫായിർ റാഷിദീൻ, നിങ്ങൾ എന്റെ സുന്നത്ത് പിന്തുടരുക, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും പിന്തുടരുക എന്ന് പറഞ്ഞല്ലോ ഹദീസിൽ. 73 കക്ഷികളാവും എന്ന് പറഞ്ഞതിന് ശേഷം ഫഅലൈക്കും ബിസുന്നതി വസുന്നതുൽ ഖുലഫായിർ റാഷിദീൻ എന്ന് പറഞ്ഞു. ഈ ഹദീസിലെ ഖുലഫാഉർ റാഷിദീൻ എന്നതിന്റെ ഉദ്ദേശം എന്താണ്? ചില ഇമാമിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശം അബൂബക്കർ ഉമർ എന്നാണ്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു അൽ ഖുലഫാഉൽ അർബ, നാല് ഖലീഫമാരാണ്. മറ്റു ചിലർ പറഞ്ഞു അസ്സഹാബ, സഹാബത്ത് മുഴുവൻ മതി ഉൾപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇഖ്തിലാഫു തനവ്വു ആണ്. ഇതിൽ അബൂബക്കറും ഉമറുമാണ് എന്ന് പറഞ്ഞ ഉലമാക്കൾ ഒരിക്കലും എന്തുദ്ദേശിക്കുന്നില്ല, ബാക്കി സഹാബത്തൊന്നും ഉൾപ്പെടില്ല എന്ന് ഉദ്ദേശിക്കുന്നില്ല, അവരാണ് ഏറ്റവും പ്രധാനം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇത് വാക്കിൽ മാത്രമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്, യഥാർത്ഥത്തിൽ ഹഖീഖത്തിൽ അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഖിറാഅത്തിലുള്ള വ്യത്യാസം, വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ, ഉദാഹരണത്തിന് റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനു മുസ്ലിമീൻ, സൂറത്തു ഹിജ്റിൽ ആയത്ത്, അത് ഏഴ് ഖിറാഅത്തുകളിൽ ഒരു ഖിറാഅത്ത് അങ്ങനെയാണ്, മറ്റൊരു ഖിറാഅത്ത് റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനു മുസ്ലിമീൻ എന്ന ശബ്ദോടുകൂടിയുള്ള ഖിറാഅത്തുണ്ട്. ഇതൊക്കെ വാക്കിൽ മാത്രമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇനി ഇഖ്തിലാഫു തലാദ്, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായിരിക്കും? കേവലം വാക്കുകളിൽ മാത്രമായിരിക്കില്ല, ഹഖീഖത്തിൽ തന്നെ അത് പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അതും മുഅ്തബറായിരിക്കും, ശരീഅത്തിന്റെ ഒരു പരിഗണന അർഹിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും. ഫിഖ്ഹിയായ മസലകളിൽ ഒരാൾ ഹറാം എന്ന് പറയുന്നു, മറ്റൊരാൾ ഹലാൽ എന്ന് പറയുന്നു, അത് തമ്മിൽ പരസ്പര വിരുദ്ധമാണ്. പക്ഷെ രണ്ടുപേർക്കും ചില തെളിവുകൾ പറയാനുണ്ട്, അതുകൊണ്ട് ശരീഅത്ത് അതിനൊരു പരിഗണന, ഒരു അത്തിബാർ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഇനം, അൽ ഖിലാഫ് അൽ മുഅ്തബർ. ഇങ്ങനെ ഒരു ഖിലാഫ് ദീനിൽ ഉണ്ടാകുമെന്ന് പറയാൻ എന്താ തെളിവ്? ഇപ്പൊ ഇമാമിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഷാഫിയും മുതൽ ഇബ്നു തൈമിയ്യ ഇബ്നു ഖൈമ ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഇവർക്ക് എന്താണ് ഇതിന് തെളിവ്? ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ശറാണ്, ഹറാം ഹലാൽ എന്ന് ഒരാൾ രണ്ടാൾ രണ്ട് രൂപത്തിൽ പറയുന്നു, അതിന് രണ്ടിനെയും നമ്മൾ പരിഗണിക്കണം, കുറ്റം പറയാൻ പാടില്ല എന്ന് പറയാൻ എന്താണ് ഖുർആനിലും സുന്നത്തിലും തെളിവുണ്ടോ എന്ന് ഒരാൾക്ക് ന്യായമായും ചോദിക്കാം. അതിനുള്ള മറുപടി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആനിൽ, ഇതിന് തെളിവുണ്ട്. ഇങ്ങനെ നമ്മൾ വിശാല ഹൃദയത്തോടെ ഉൾക്കൊള്ളേണ്ട ഇഖ്തിലാഫുണ്ട്, മുഅ്തബറായ ഖിലാഫുണ്ട്, അത് പരസ്പര വിരുദ്ധമാണെങ്കിൽ പോലും മുഅ്തബറായിരിക്കും എന്നതിന് ഖുർആനിൽ തെളിവുണ്ട്. അള്ളാഹു തആല പറയുന്നു, വദാവൂദ വസുലൈമാൻ, ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹി അസ്സലാം, രണ്ട് നബിമാരാണ്, നമുക്കറിയാവുന്നതാണ്, പിതാവും മകനുമാണ്. ഇദ് യഹ്കുമാനി ഫിൽ ഹർസ്, ഒരു കൃഷിയുടെ കാര്യത്തിൽ അവർ വിധി പറഞ്ഞു, കേസിൽ വിധി പറഞ്ഞു. ഇദ് നഫശത് ഫീഹി ഗനമുൽ ഖൗം, എന്താണ് കേസ്? ആ കൃഷിയിടത്തിൽ മറ്റൊരു കൗമിന്റെ ആടുകൾ വന്ന് ആ കൃഷിയിടം നശിപ്പിച്ചു, വിളവുകൾ നശിപ്പിച്ചു. ഇത് മുഫസിരീങ്ങൾ പറയുന്ന ഒരു ഇതിന്റെ പിന്നിലുള്ള കഥ എന്ന് പറയുന്നത്, ഒരാൾക്ക് കുറെ ആടുകൾ ഉണ്ടാകും, ഈ ആടുകൾ തന്റെ സഹോദരന്റെ കൃഷിസ്ഥലത്ത് കയറി അവിടെയുള്ള വിളവുകൾ, ചെടികളൊക്കെ നശിപ്പിക്കും. അങ്ങനെ ഈ കേസ് ദാവൂദ് അലൈഹിസ്സലാമിന്റെ അടുക്കൽ വരും. ദാവൂദ് അലൈഹിസ്സലാം അവരുടെ ഹുക്കും പറയും, എന്താണ്? ഇയാളുടെ ആട് മറ്റേയാളുടെ കൃഷി നശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കൃഷിയിടത്തിന്റെ ഉടമക്ക് ഈ ആടുകളെ എടുക്കാം. കുറെ ആടുകളുണ്ട്. ആ ആടിനെ മുഴുവനും തോട്ടത്തിൽ നാശമുണ്ടായതിന്റെ പേരിൽ നഷ്ടപരിഹാരമായിക്കൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ് വിധി പറയും. എന്നാൽ ഇതേ കേസുമായി ഇതേ ആളുകൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോകും. സുലൈമാൻ അലൈഹി ഇസ്ലാം പറയും, അദ്ദേഹം കുറച്ചുകൂടി യുക്തമായ അതുപോലെ തന്നെ കുറച്ചുകൂടി നീതിപൂർവമായ വിധിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, വിളകൾ നശിച്ചിട്ടുണ്ട്, പക്ഷെ ആ വിളയുടെ അത്രയുമല്ല ഈ ആടിന്റെ മൂല്യം, ആടിന് വില കൂടുതലാണ്. അതുകൊണ്ട് ഈ വിളവുകൾ ഇദ്ദേഹം നന്നാക്കി കൊടുക്കണം. ആ കൃഷിയിടത്തിൽ ആടിന്റെ ഉടമസ്ഥൻ പണിയെടുക്കണം. അങ്ങനെ പണിയെടുത്ത് തോട്ടം പഴയ പോലെ ആകുന്നവരെ അത്രയും കാലം ഈ ആടുകളുടെ രോമവും അതുപോലെ തന്നെ അതിന്റെ പാലുമൊക്കെ തോട്ടക്കാരൻ ഉപയോഗിക്കാം എന്ന് അദ്ദേഹം വിധിച്ചു. അപ്പൊ ഈ കഥയെക്കുറിച്ചാണ് അള്ളാഹു തആല പറയുന്നത്, വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ, അവരുടെ ഹുക്മ് രണ്ടുപേരെയും ഇത് വിധിക്കുന്നതിനൊക്കെ നാം സാക്ഷിയാകുന്നു. അള്ളാഹു തആല പറയുന്നു, ഫഫഹംനാഹാ സുലൈമാൻ, സുലൈമാൻ അലൈഹി ഇസ്ലാമിന് നാം ഫഹമു കൊടുത്തു. അള്ളാഹു തആല പറഞ്ഞു, കൂടുതൽ കൃത്യമായ ഫഹമു ഫഖ്ഹ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കൊടുത്തു. എന്നിട്ട് അള്ളാഹു തആല പറയുന്നത് എന്താണ്? രണ്ടാളും പരസ്പര വിരുദ്ധമായ വിധിയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ദാവൂദ് അലൈഹി ഇസ്ലാം പറഞ്ഞത് ഞാൻ പറഞ്ഞു, അതിന് വിരുദ്ധമായിട്ടാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്. അള്ളാഹു തആല ഈ രണ്ടുപേരുടെയും വ്യത്യസ്തമായ നിലപാടുകളെ കുറിച്ച് പറഞ്ഞിട്ട് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ, അവർക്കെല്ലാവർക്കും നാം വിധി അഥവാ ഹുക്മ് കേസ് തീർക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ ഇൽമ് കൊടുത്തിരിക്കുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല രണ്ടുപേരെ അഭിനന്ദിക്കുകയാണ്. രണ്ടുപേരും ഇൽമുള്ളവരാണ്, ഹുക്മുള്ളവരാണെന്ന് പറയുകയാണ്. അള്ളാഹു തആല അമ്പിയാക്കളുടെ അടുത്താണെങ്കിൽ പോലും എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ അവിടെ അള്ളാഹു തആല അതിനെതിരായി പറയാറുണ്ട് വിശുദ്ധ ഖുർആനിൽ. നൂഹ് അലൈഹി ഇസ്ലാം മകനു വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു തആല എന്താണ് പറഞ്ഞത്? ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ സാലിഹായ ആളല്ല, അവൻ ആ കപ്പൽ കയറ്റാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ രണ്ട് നബിമാരും ഇഖ്തിലാഫിലായപ്പോൾ ആ ഇഖ്തിലാഫിനെ അള്ളാഹു തആല അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് മുഅ്തബറാണ്. അള്ളാഹു തആല അതിന് ഒരു ഇഅ്തിബാർ കൊടുത്തു. കാരണം രണ്ടുപേരും ഇജ്തിഹാദ് ചെയ്യുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഇനം ഖിലാഫ്, അത് മുഅ്തബറാണ്. രണ്ടാമത്തേത് ഗൈറു മുഅ്തബറായിട്ടുള്ള ഇഖ്തിലാഫ്, ശരീഅത്ത് പരിഗണിക്കുകയില്ല, ശരീഅത്തിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒരുവിധം എന്താണ്, ആ വിഷയങ്ങളിൽ തെറ്റുപറ്റിപ്പോയാൽ ആ വാദം നമ്മൾ തള്ളും, ശരീഅത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാദത്തെ നമ്മൾ ഹജർ ചെയ്യും, ഉപേക്ഷിക്കും. പക്ഷേ ആ വാദം പറഞ്ഞ ആളെ തബ്ദീഅ് ചെയ്യുകയില്ല. അയാളുടെ വാദം വളരെ മോശമാണെന്ന് നമ്മൾ പറയും, ആ കൌല് നമ്മൾ ഉപേക്ഷിക്കും. പക്ഷേ ആ കൌല് പറഞ്ഞ ആളെ അഹ്ലു സുന്നത്തിൽ നിന്ന് പുറത്താക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുകയില്ല. അയാളുടെ കറാമത്ത്, അയാൾക്ക് ദീനിലുള്ള ആദരണീയമായ സ്ഥാനം, അത് നമ്മൾ അതുപോലെ തന്നെ നിലനിർത്തും, അതിൽ നമ്മൾ കൈവെക്കുകയില്ല. അതുപോലെ മറ്റു ചില വാദങ്ങളുണ്ട്, ആ വാദങ്ങൾ പറഞ്ഞാൽ അത് പറഞ്ഞ ആ വാദവും നമ്മൾ തള്ളിക്കളയും, പറഞ്ഞ ആളെയും തള്ളിക്കളയും, അവന് പിന്നെ അഹ്ലു സുന്നത്തിനിടയിൽ സ്ഥാനമില്ല. ഇങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള ഇഖ്തിലാഫുണ്ട്. ഖിലാഫ് ഗൈറു മുഅ്തബർ, പരിഗണനയില്ലാത്ത അഭിപ്രായങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള രണ്ട് വിധമുണ്ട്. ഉദാഹരണത്തിന്, അഥവാ വളരെ മോശമായ അഭിപ്രായങ്ങളാണ്. ആദ്യം പറഞ്ഞത് ശരീഅത്ത് പരിഗണിക്കുന്നതാണ്, ഇനി ശരീഅത്ത് പരിഗണിക്കാത്ത വാദങ്ങൾ, ആ വാദങ്ങൾ തന്നെ രണ്ടു വിധമുണ്ട്. അതിൽ തന്നെ വളരെ മോശമായ വാദങ്ങളുണ്ട്. അത് പറഞ്ഞവൻ അഹ്ലുസ് നിന്ന് പുറത്താകും, എന്നാൽ പുറത്താകാത്ത വാദം മാത്രം തള്ളി ആളെ നമ്മൾ ബഹുമാനിക്കും. അങ്ങനെയുള്ള നിലപാടുകൾ, അതിനിതാ ഉദാഹരണങ്ങൾ. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ, ഇബ്നു ഖുദാമ അൽ മഖ്ദിസി, അറിയപ്പെട്ട അഹ്ലുസ് സുന്നത്തിന്റെ ഇമാമാണ്. അദ്ദേഹം മൂന്ന് പള്ളികൾ ഒഴികെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുള്ള ലാ തുഷദ്ദു റിഹാൽ ഇലാ ഗൈരി അൽ മസാജിദ് സലാസ, മൂന്ന് പള്ളികൾ ഒഴികെ ഹറം, അതുപോലെ തന്നെ മസ്ജിദ് നബവി, മസ്ജിദ് ഉൽ അഖ്സ, ഇതിലേക്കല്ലാതെ പുണ്യം ഉദ്ദേശിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പുണ്യമുദ്ദേശിച്ച് ഷദ്ദുർ റിഹാൽ പറ്റും എന്ന് ഫത്വ കൊടുത്തിരുന്നു ഇബ്നു ഖുദാമ റഹിമഹുല്ലാ. അഹ്ലു സുന്നത്ത് ആ വാദം തള്ളിക്കളഞ്ഞു, അതൊരു ബിദഅത്താണ്. എന്നാൽ ഇബ്നു ഖുദാമ നമ്മുടെ ഇമാമാണ്, അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ, അദ്ദേഹത്തിന് വേണ്ടി അഹ്ലു സുന്നത്ത് പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് കിതാബുകൾ പഠിക്കുന്നു. അതുപോലെ തന്നെ അബൂഷാമ റഹിമഹുല്ലാ, അദ്ദേഹം അറിയപ്പെട്ട ഒരു ഇമാമാണ്. അദ്ദേഹത്തിന് അൽബാഇസ് അല ഇൻകാരി അൽ ബിദഅ വൽ ഹവാദിസ് എന്ന് പറഞ്ഞ് ബിദഅത്തുകൾക്കെതിരെ ഒരു കിതാബ് എഴുതിയിട്ടുള്ള ഇമാമാണ്. അതേസമയം അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു അബദ്ധം പറ്റിപ്പോയി, നബിദിന ആഘോഷം അദ്ദേഹം അനുവദിക്കുകയുണ്ടായി. അത് ശരിയത്ത് അംഗീകരിക്കാത്ത വാദമാണ് നബിദിനം എന്ന് പറയുന്നത്, ബിദഅത്താണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെയൊരു വാദം പറഞ്ഞു, ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു അബദ്ധം അദ്ദേഹത്തിന് സംഭവിച്ചു പോയി. അതുപോലെ ഷുറൈഹ് റഹിമഹുള്ള താബിഈയാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു സിഫത്തായ അജബ് എന്നുള്ള സിഫത്തിനെ നിഷേധിച്ചു. അള്ളാഹു അത്ഭുതപ്പെടുകയില്ല, അത്ഭുതം എന്നുള്ള സിഫത്ത് അള്ളാഹുവിന് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കാര്യം ശരിക്കും ശ്രദ്ധിക്കണം എന്ന് ഞാൻ അന്നോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മൂന്ന് ഇമാമ്യങ്ങളും ഇതുപോലെ മറ്റ് പലരും തെറ്റുകൾ അവർക്ക് സംഭവിച്ചു. ഈ തെറ്റുകളൊക്കെ ഒരു നിലക്കും ശരീഅത്തിന്റെ കണ്ണിൽ ഒരു പരിഗണനയും അർഹിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ ആ കൌലുകൾ നമ്മൾ തള്ളി ഈ വ്യക്തികളെ നമ്മൾ അംഗീകരിക്കുന്നു. ഉദാഹരണത്തിന് ഷുറൈഹിനെ കുറിച്ച് അദ്ദേഹം അജബ് എന്ന സിഫത്ത് നിഷേധിക്കുന്നുണ്ട് എന്ന കാര്യം ഇമാം ഇബ്രാഹിം അന്നഹഈ റഹിമഹുള്ളാഹ് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വഖാന അബ്ദുല്ലാഹി അഫ്ഖഹ മിൻഹു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ആണ് അദ്ദേഹത്തെക്കാളും അറിവുള്ളവൻ, അതുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ അഭിപ്രായമാണ് നമ്മൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ കൗല് തള്ളി, പക്ഷെ ആളെ ഇവിടെ തള്ളിയിട്ടില്ല. നേരെ മറിച്ചോ ഖവാരിജുകൾ, അവരെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, അവരുടെ വാദവും തള്ളിയിരിക്കുന്നു, അവരെയും അഹ്ലു സുന്നത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദ്യമുണ്ടാകും, എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കുക? അഹ്ലു സുന്നത്ത് പരിഗണിക്കാത്ത, ശരീഅത്ത് പരിഗണിക്കാത്ത ഗൈറു മുഅ്തബർ ആയിട്ടുള്ള ഖിലാഫുകൾ, അതിൽ തന്നെ ആളെ നമ്മൾ ഹജർ ചെയ്യുന്നതും തബ്ദീഅ് ചെയ്യുന്നതുമായ വിഷയങ്ങളുണ്ട്, ചെയ്യാത്തതായ വിഷയങ്ങളുണ്ട്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ വേർതിരിക്കുക? ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹു തആല അദ്ദേഹം അദ്ദേഹത്തിന്റെ അല്ലെ ഇഖ്തിസാം എന്നുള്ള കിതാബിൽ പറയുകയുണ്ടായി, അൽ ഫിറഖു ഇന്നമാ തസീറു ഫിറഖൻ. നിസാസിലും പറഞ്ഞ 73 കക്ഷികൾ, അതിൽ 72 കക്ഷികൾ മുബ്തദികളാണ്. ഈ 72 കക്ഷികളിൽ ഒരാൾ പെട്ടുപോകുക എപ്പോഴാണ്? ഒരു കൂട്ടരെ കുറിച്ച് ഫിർഖ, ശരീഅത്തിൽ നിന്ന് സുന്നത്തിൽ നിന്ന് തെറ്റിപ്പോയ ഫിർഖത്ത് എന്നെപ്പോഴാണ് പറയുക? പിഴച്ച കക്ഷി എന്നെപ്പോഴാണ് പറയുക? ബിഖിലാഫിഹാ ലിൽ ഫിർഖത്തിൻ നാജിയത്തി ഫീ മഅനൻ കുല്ലിയിൻ ഫിദ്ദീൻ, ദീനിലെ ഒരു ഖാഇദ, ഒരു തത്വം, ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മസ്അലകൾ ഉണ്ടാകും. ഒരുപാട് മസ്അലകൾ യോജിക്കുന്ന ഒരു വലിയ തത്വത്തിൽ അഹ്ലു സുന്നത്തിന് എതിരാകുമ്പോഴാണ് അവർ ഒരു ഫിർഖത്തായി മാറുന്നത്. വഖാഇദത്തിൻ മിൻ ഖവാഇദി ശരീഅ, ശരീഅത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒരാൾ പിഴച്ചു പോകുമ്പോഴാണ് അവരൊരു ഫിർഖത്താകുന്നത്. ലാ ഫി ജുസ്ഇയ്യി മിനൽ ജുസ്ഇയാത്ത്, ജുസ്ഇയായ മസ്അലകൾ, ജുസ്ഇയായ മസ്അല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ മസ്അലകൾ, ഒരു ഖാഇദയല്ല, ഒരു മസ്അല. ആ മസ്അലയുടെ ഉള്ളിൽ പിന്നെ വേറെ മസ്അലകളില്ല, ഒറ്റയൊറ്റയായിട്ടുള്ള മസ്അലകൾ. അതിൽ പിഴക്കുന്നത് കൊണ്ട് ഒരു കൂട്ടരെ കുറിച്ച് ഒരു കക്ഷിയായി എന്ന് നമ്മൾ പറയുകയില്ല. കാരണം ഇതിൽ ജുസ്ഇയ്യു വൽ ഫർഉ ശാദ്, കാരണം ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ, ആ അഭിപ്രായം വളരെ മോശവും തള്ളിക്കളയുന്നതുമാണെങ്കിലും, ലാ യൻഷഉ അൻഹു മുഖാലഫത്തുൻ യഖഉ ബിസബബിഹി തഫർറുഖു ശിയഅൻ, കക്ഷികളായി വേർതിരിക എന്ന അവസ്ഥ അതുകൊണ്ട് ഉണ്ടാവുകയില്ല. ഒരാൾ മൗലിദ് അനുവദിച്ചു, ആ ഖൗല് നമ്മൾ തള്ളിക്കളയുന്നു, പക്ഷെ അത് ശരീഅത്തിന്റെ ഒരു കായിദയല്ല, ഒരു അടിസ്ഥാന തത്വമല്ല. മൗലിദ് ആഘോഷിക്കാമോ പാടില്ലയോ ഒരു മസ്അല, ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പാടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു, വലിയ തെറ്റ് അദ്ദേഹത്തിന് പറ്റിപ്പോയി, ഒരു വിദഗ്ധ സംഭവിച്ചുപോയി. പക്ഷെ അതൊരു കായിദയല്ല. കായിദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ സിഫത്തുകൾ ഖുർആനിൽ കണ്ടാൽ എന്ത് ചെയ്യണം? ഒരാൾ പറയുന്നു അത് അതുപോലെ വിശ്വസിക്കണം, മറ്റേയാൾ പറയുന്നു അത് വ്യാഖ്യാനിക്കണം. ഇത് ഒരു കായിദയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഉള്ളിൽ ധാരാളം മസലകൾ പിന്നെയും ഉണ്ടാകും. ഉദാഹരണത്തിന് അള്ളാഹുവിന് സമ്ഉണ്ട്, അള്ളാഹുവിന് ബസറുണ്ട്, അള്ളാഹുവിന് നുസൂലുണ്ട്, അള്ളാഹുവിന് ഇസ്തിവ ഉണ്ട്, ഇങ്ങനെ നൂറുകണക്കിന് സിഫാത്തുകളുണ്ട്. അതൊക്കെ വ്യാഖ്യാനിക്കും, വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞവൻ അതൊക്കെ അപ്പാടെ വിശ്വസിക്കും, വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവൻ. അപ്പൊ തത്വത്തിൽ ഇവർ രണ്ടുപേരും വിയോജിച്ചു, ഒരടിസ്ഥാന തത്വത്തിൽ വിയോജിച്ചതുകൊണ്ട് നൂറുകണക്കിന് മസലകളിൽ ഇവർ തമ്മിൽ വിയോജിപ്പുണ്ടാകും. അപ്പൊ രണ്ടു കക്ഷിയായി മാറും. നേരെ മറിച്ച് മൗലിദാഘോഷിക്കുന്നവൻ, അവൻ ഒരു മസലയിൽ തെറ്റുപറ്റി, ആ മസലയെ നമ്മൾ എതിർക്കും, പക്ഷേ അവനൊരു കക്ഷിയാകുന്നില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഇമാം ഷാത്തിബി റഹിമഹുള്ള ഇവിടെ പറയുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയാണ് അഹ്ലുസുന്നത്തിന്റെ കായിദകൾ? പേച്ചു കഴിഞ്ഞാൽ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്താകുന്ന കായിദകൾ എന്താണ്? അത്തരം കായിദകൾ ശരീഅത്തിൽ ധാരാളമുണ്ട്. ഈ കായിദകൾ നമ്മൾ പഠിക്കണം. അതൊരാൾ സുന്നത്ത് പഠിക്കുമ്പോൾ, അഹ്ലുസുന്നയുടെ ഇഅ്തിഖാദ് പഠിപ്പിക്കുന്ന കിതാബുകൾ പഠിക്കുമ്പോഴാണ് ഈ കായിദകൾ എന്താണെന്ന് മനസ്സിലാവുക. ഉദാഹരണത്തിന് ശേഖ് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഏറ്റവും വലിയ കായിദ അഹ്ലുസുന്നത്തിന്റെ കായിദ എന്ന് പറയുന്നത് അദ്ദാവത്തു തൗഹീദ് വന്നഹ്യു അനി ശിർക്, തൗഹീദിലേക്ക് ക്ഷണിക്കുക, ശിർക്കിനെ തൊട്ട് തടയുക. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനം, അസ്ലുൽ ഉസൂൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ഇതിൽ നിന്ന് തെറ്റിയാൽ അയാൾ അഹ്ലുസുന്നത്തിന്റെ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് തെറ്റിയിരിക്കുന്നത്. അതോടുകൂടി ഒരു ഫിർഖത്തായി മാറി. ഉദാഹരണത്തിന് ഇഖ്വാൻ മുസ്ലിമിന്റെ അവസ്ഥ അദ്ദേഹം പറഞ്ഞു, അവർ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നില്ല, നേരെ മറിച്ച് തൗഹീദിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു മറയാണ്, അധികാരമാണ് അവർക്ക് പ്രധാനം. അതുപോലെ ജമാഅത്ത് തബ്ലീഗ്, നമ്മുടെ തബ്ലീഗുകാർ, അവരുടെ അവസ്ഥ നമുക്കറിയാം. അവർ പറയുന്നത് എന്താണ്? ഷിർക്കിനെ കുറിച്ച് തടഞ്ഞാൽ ഫുർഖത്താവും, ഭിന്നിപ്പുണ്ടാകും, അതുകൊണ്ട് പറയണ്ട എന്നാണ് അവർ പറയുന്നത്. അതോടുകൂടി ഒരു കായിദയുമായി അവർ വിയോജിച്ചു, അഹ്ലു സുന്നത്തിന്റെ ഒരു അടിസ്ഥാന തത്വത്തോട് വിയോജിച്ചു, ഒരു ഫിർഖത്തായി മാറി. അതുപോലെ തന്നെ ഈമാൻ ബിൽ ഖദർ, വിധിയിലുള്ള വിശ്വാസം, അത് അഹ്ലു സുന്നത്തിന്റെ കായിദയാണ്. ഇഅ്തിഖാദിന്റെ ഏത് കിതാബിലും അത് പരാമർശിക്കുന്ന വിഷയമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്ത്, ഒരാൾ പറയാൻ അള്ളാഹുവിന് ഒരു സിഫത്തുകളും ഞാൻ അംഗീകരിക്കുന്നില്ല, അള്ളാഹു തആലക്ക് ഒരു ഇസ്മുമില്ല, ഒരു സിഫത്തുമില്ല, അള്ളാഹു അവൻ നമ്മൾ ആരാധിക്കുന്നു, അവന്റെ ഇസ്മുകളിലൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ പറയുന്നതോടുകൂടി അവൻ ജഹ്മിയായി. കാരണം അള്ളാഹുവിന്റെ എല്ലാ ഇസ്മുകളും എല്ലാ സിഫത്തുകളും നിഷേധിച്ചു. മസ്അലകൾ, നൂറുകണക്കിന് മസ്അലകൾ അവനും നമ്മൾ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരാൾ പറയാം, ഞാൻ ഇസ്മുകൾ വിശ്വസിക്കും, സിഫത്തുകൾ വിശ്വസിക്കുകയില്ല. അതോടുകൂടി അവൻ മുഅ്തസിലിയായി. ഇങ്ങനെ കായിദകളിൽ വരുന്ന ഭിന്നിപ്പാണ് അസ്മാഉ സിഫാത്ത്. ഒരാൾ അതിൽ തെറ്റിക്കഴിഞ്ഞാൽ അവന്റെ ഈ തെറ്റ് അത് ഒരു കായിദയിലാണ് സംഭവിക്കുന്നത്. അതുപോലെ സഹാബത്തിനോടുള്ള സ്നേഹം, സഹാബത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ ഉസൂലിൽപ്പെട്ട കാര്യമാണ്. അഹ്ലുസുന്നത്തിന്റെ ഖവായിദിൽപ്പെട്ടുള്ള കാര്യമാണ്. ഒരാൾ അത് നിഷേധിച്ചാൽ, സ്വഹാബത്തിന് തെളിവറിയാൻ തുടങ്ങിയാൽ, റാഫിദികളെ പോലെ ഒരു ബിദഅത്തിന്റെ കക്ഷിയായ ഒരു ഫിർഖത്തായി നമ്മൾ അവരെ കുറിച്ച് വിധി എഴുതും. അതുപോലെ തന്നെ അഹ്ലുസുന്നത്തിന്റെ ഉസൂലായിട്ടുള്ള ഏത് അസലാണെങ്കിലും, ഖായിദകൾപ്പെട്ട ഏതൊരു ഖായിദയായാലും അതിലാണ് തെറ്റുപറ്റുന്നതെങ്കിൽ അതോടുകൂടി അയാൾ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്താകും. ഇതാണ് ഒരാൾ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്താകുന്ന അയാളുടെ വാദത്തിന്റെ കൂടെ ആളെയും കൂടി നമ്മൾ തള്ളിക്കളയുന്ന തരത്തിലുള്ള ഇഖ്തിലാഫ്. ഇത്രയുമാണ് ഷെയ്ഖ് ഈ മഹാദറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനിയും കൂടുതൽ ഉദാഹരണങ്ങളും അതുപോലെ തന്നെ ആധുനിക മസലകളുമൊക്കെ പറഞ്ഞ് വിശദീകരിക്കാനുണ്ട്. പക്ഷേ സമയം തികഞ്ഞിട്ടില്ല. അടുത്തൊരു ദിവസം അദ്ദേഹം മറ്റൊരു മഹാദറ കൂടി ഈ വിഷയത്തിന് തുടർച്ചയായി നമ്മോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസാഹുല്ലാഹു ഖൈറൻ. ഇത്രയുമാണ് ഇന്നത്തെ വിഷയത്തിന്റെ ചുരുക്കം. വല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.